ഈ ദിവസങ്ങളിൽ നാം യിരമ്യാ പ്രവചനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ അധ്യായങ്ങളും അതിലെ ഓരോ വാക്യങ്ങളും എടുത്ത് ഞാൻ പഠിപ്പിക്കുന്നില്ല, എന്നാൽ ആ ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. 39-ാം അധ്യായം വരെ നാം കണ്ടു കഴിഞ്ഞു. യെരുശലേമിൻ്റെ നാശത്തിന് ശേഷം യഹൂദയിൽ അവശേഷിച്ച ജനങ്ങളോട് യിരമ്യാവ് സംസാരിക്കുന്നതാണ് 40-ും 41-ും 42-ും അധ്യായങ്ങളിൽ നാം കാണുന്നത്. അവരെക്കുറിച്ച് പറഞ്ഞാൽ അവർ സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നവരും കുരുടർ, മുടന്തർ, കുറ്റവാളികൾ എന്നീ വിഭാഗത്തിലുള്ള ആളുകളുമായിരുന്നു. അങ്ങനെയുള്ള ജനങ്ങളോട് ചേർന്ന് കഴിയുവാൻ യിരമ്യാവ് തീരുമാനിച്ചു. അവന് അവർക്ക് നൽകുവാൻ ഒരു ദൂതുണ്ടായിരുന്നു. അവൻ അവരുടെ ഇടയിൽ പാർത്തു. 40-ാം അധ്യായം നിങ്ങൾ എന്നോടൊപ്പം എടുക്കുമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. അകമ്പടി നായകനായ നെബൂസർ ആധാൻ യിരമ്യാവെ രാമയിൽ നിന്ന് വിട്ടയച്ച ശേഷം അവന് യഹോവയിങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട്. ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയവരായ യെരുശലേമിലെയും യഹൂദയിലെയും സകല വൃദ്ധന്മാരുടെയും കൂട്ടത്തിൽ അവനെയും ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു. എന്നാൽ അകമ്പടി നായകൻ യിരമ്യാവെ വരുത്തി അവനോട് പറഞ്ഞത്, നിന്റെ ദൈവമായ യഹോവ ഈ സ്ഥലത്തെക്കുറിച്ച് ഈ അനർത്ഥം അരുളി ചെയ്തു. അരുളി ചെയ്തതുപോലെ യഹോവ വരുത്തി നിവർത്തിച്ചുമിരിക്കുന്നു. നിങ്ങൾ യഹോവയോട് പാപം ചെയ്ത് അവൻ്റെ വാക്ക് കേൾക്കാതിരുന്നത് കൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതാ നിന്റെ കൈമേലുള്ള ചങ്ങല ഞാൻ ഇന്ന് അഴിച്ച് നിന്നെ വിട്ടയക്കുന്നു. എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോരുക. ഞാൻ നിന്നെ നോക്കും. എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ അനിഷ്ടം തോന്നിയാലോ പോരേണ്ട. ഇതാ ദേശമൊക്കെയും നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. നിനക്കിഷ്ടവും യോഗ്യവുമായി തോന്നുന്ന ഇടത്തേക്ക് പോയിക്കൊള്ളുക. യിരമ്യാവ് ചെയ്യുവാൻ ആഗ്രഹിച്ചത് ചെയ്യുവാൻ നെബൂഖദ്നേസർ അവനെ അനുവദിച്ചു. പ്രവാസികളോട് ചേർന്ന് വേണമായിരുന്നെങ്കിൽ യിരമ്യാവിനും ബാബേലിലേക്ക് പോകാമായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്യുവാൻ യിരമ്യാവ് ആഗ്രഹിച്ചില്ല എന്നതാണ് രസം. അവൻ പോയിരുന്നെങ്കിൽ അവന് പ്രത്യേക പദവികൾ നൽകുമായിരുന്നു എന്നത്ര ഞാൻ കരുതുന്നത്. എന്നാൽ തൻ്റെ സഹോദരങ്ങൾ കഷ്ടപ്പെടുന്നത് കാണുവാൻ യിരമ്യാവിന് കഴിയുമായിരുന്നില്ല. അവർ ബാബേൽ നദികളുടെ തീരത്തിരുന്നു സിയോനെ ഓർത്തപ്പോൾ അവർ കരഞ്ഞു. അവരോടൊപ്പം പോകുവാൻ യിരമ്യാവ് ആഗ്രഹിച്ചില്ല. അവരെക്കൊണ്ട് കഠിനവേല ചെയ്യിച്ചിരുന്നു. ആ മരുഭൂമിയിൽ മുഴുവൻ തോട് കുഴിപ്പിക്കുവാൻ ആ ജനത്തെ ഉപയോഗിച്ചു. അവർ അവൻ്റെ ദൂത് നിരസിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. വാസ്തവത്തിൽ ആ ജനം യിരമ്യാവിനെയും നിരസിച്ചു. ബാബേലിൽ ദൈവം മറ്റൊരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. അതെ, യെഹെസ്കേൽ അവിടെ അവരോട് സംസാരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ യഹൂദയിൽ അവശേഷിച്ച പാവപ്പെട്ട ശേഷിപ്പിനോട് ചേർന്ന് കഴിയുവാനാണ് യിരമ്യാവ് വിളിക്കപ്പെട്ടത്. ആരാണ് ആ ദേശത്തെ വാസ്തവത്തിൽ സ്നേഹിച്ചത്? അതെ, യിരമ്യാവ്. ആരായിരുന്നു യഥാർത്ഥ രാജ്യസ്നേഹി? അതെ, യിരമ്യാവ്. ജനങ്ങളോടുള്ള യഥാർത്ഥ താല്പര്യം വാസ്തവത്തിൽ ആർക്കായിരുന്നു ഉണ്ടായിരുന്നത്? അത് യിരമ്യാവിനായിരുന്നു. ഇത് ഇപ്പോൾ വളരെ വ്യക്തമാണ്. അവനെ രാജ്യദ്രോഹിയെന്നും തെറ്റുകാരനെന്നും മനുഷ്യരെ വലയ്ക്കുന്നവനെന്നും ഒക്കെ വിളിച്ചത് ഇപ്പോൾ വാസ്തവത്തിൽ ശരിയാണോ തെറ്റാണോ എന്ന് തെളിയുന്നു. നെബൂഖദ്നേസറിന് തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ യിരമ്യാവ് ജനത്തോട് പറഞ്ഞത് താങ്കൾ ഓർക്കുമായിരിക്കുമല്ലോ. ഞാൻ വിശ്വസിക്കുന്നത് അവർ ദൈവത്തെ അനുസരിച്ചിരുന്നെങ്കിൽ, മനസ്സോടെ പോയിരുന്നെങ്കിൽ അവർ പ്രവാസത്തിൽ പോകേണ്ടി വരുമായിരുന്നില്ല. നെബൂഖദ്നേസറിൽ നിന്നും യിരമ്യാവിന് ലഭിച്ചതുപോലെ ഒരു പരിഗണന ഈ ജനത്തിനും ലഭിക്കുമായിരുന്നേനെ. അവരെയും സ്വന്തം ദേശത്ത് പാർക്കുവാൻ അവൻ അനുവദിച്ചേനെ. 8-ാം വാക്യത്തിൽ ഇസ്മായേലിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നു. അവൻ നെബൂഖദ്നേസർ യഹൂദ പട്ടണങ്ങൾക്ക് ഭരണാധികാരിയായി നിയമിച്ച ഗദല്യാവിനെ കൊല്ലുവാൻ ശ്രമിച്ചവനാണ്. 41-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഗദല്യാവിനോടുകൂടി ഉണ്ടായിരുന്ന കൽദയരും യഹൂദന്മാരും അവനെ നിർദ്ദയം കൊല്ലുന്നതാണ്. തുടർന്ന് ഇസ്മായേൽ നഗരത്തിലെ ജനങ്ങളെ പിടിക്കുകയും അവരെ അമോന്യരുടെ ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. യോഹാനാൻ അവനെ അതിജീവിച്ചു കൊന്നുകളഞ്ഞു. തുടർന്ന് യോഹാനാൻ ബാബേലിലെ രാജാവിനെ ഭയന്ന് ദേശത്ത് ശേഷിച്ചിരുന്ന ജനങ്ങളുമായി മിസ്രയീമിലേക്ക് രക്ഷപ്പെടുവാൻ പരിപാടിയിട്ടു. 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് മിസ്രയീമിലേക്ക് പോകുന്നതിനു മുൻപ് യോഹാനാനും ജനത്തിലെ പ്രധാനികളും യിരെമ്യാവിൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. ഈ വിചിത്രമായ സാഹചര്യത്തിൽ ജനങ്ങൾ യിരെമ്യാവിങ്കലേക്ക് അടുത്തു വരുന്നതാണ് രസകരമായ സംഗതി. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയണം. അവർ ദേശത്ത് പാർക്കണോ അതോ ദേശം വിടണമോ? അവർ എവിടെയാണ് പോകേണ്ടത്? 42-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. യിരെമ്യാ പ്രവചനം 42-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം എല്ലാ പടത്തലവന്മാരും കാരേഹിന്റെ മകനായ യോഹാനാനും ഹോശയ്യാവിന്റെ മകനായ യെസന്യാവും ആബാലവൃദ്ധം സർവജനവും അടുത്തു വന്ന് യിരെമ്യാ പ്രവാചകനോട്, നിന്റെ ദൈവമായ യഹോവ ഞങ്ങൾ നടക്കേണ്ടുന്ന വഴിയും ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യവും ഞങ്ങൾക്ക് അറിയിച്ചു തരേണ്ടതിന് ശേഷിച്ചിരിക്കുന്ന ഈ സകല ജനവുമായി ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കണമെന്നുള്ള ഞങ്ങളുടെ അപേക്ഷ അംഗീകരിക്കണമേ. അസംഖ്യ ജനമായിരുന്ന ഞങ്ങളിൽ അല്പം പേർ മാത്രമേ ശേഷിപ്പുള്ളൂ എന്ന് നീ സ്വന്തം കണ്ണാൽ കാണുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് നല്ലതായി തോന്നുന്നില്ലേ? ഈ ജനം വാസ്തവത്തിൽ ഇനിയും ദൈവത്തോട് ചേർന്ന് നടക്കുമായിരിക്കും എന്ന് താങ്കൾ ചിന്തിച്ചേക്കാം. യഹോവയുടെ ശബ്ദം അനുസരിക്കാമെന്ന് അവർ വാഗ്ദാനം ചെയ്തിരുന്നു. 4-ാം വാക്യം നോക്കിക്കാട്ടെ, 42-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. യിരെമ്യാ പ്രവാചകൻ അവരോട്, ഞാൻ നിങ്ങളുടെ അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കും. യഹോവ നിങ്ങൾക്ക് ഉത്തരം അരുളുന്നതെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കും. ഒന്നും മറച്ചുവെക്കയില്ല എന്ന് പറഞ്ഞു. അവർ യിരെമ്യാവിന്റെ അടുത്തേക്ക് വന്ന് സത്യം സംസാരിക്കുവാൻ അവർക്ക് യിരെമ്യാവിനെ ആശ്രയിക്കാവുന്നതാണെന്ന് അവർ അറിഞ്ഞു. ദൈവത്തിന് വേണ്ടി സംസാരിക്കുവാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിയും അത് ഏത് മാർഗത്തിലൂടെയാണെങ്കിലും ശരി, വളച്ചു കെട്ടി പറയുകയോ മറച്ചുവെച്ച് പറയുകയോ ചെയ്യരുത്. മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനുള്ള ശ്രമത്തിൽ ഭംഗിയുള്ള വാക്കുകൾ പറയുവാൻ ശ്രമിക്കരുത്. മറ്റുള്ളവർക്ക് നല്ല അഭിപ്രായം ഉണ്ടാകണം എന്ന ചിന്തയോടെ അല്ല സംസാരിക്കേണ്ടത്. പിന്നെയോ, ദൈവവചനം നേരിട്ട് നൽകുകയാണ് വേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ തിമത്തിയോസിന് എഴുതിയപ്പോൾ പറഞ്ഞത് 2 തിമത്തിയോസ് 4:3-4 വാക്യങ്ങളിൽ, അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. നിർഭാഗ്യവശാൽ ഇന്നത്തെ പ്രസംഗപീഠങ്ങൾ മിക്കവാറും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെയേറെ ബലഹീനവും ഈ കാലത്തേക്കുള്ള ദൂത് ഇല്ലാത്തതുമായിരിക്കുന്നത്. യിരെമ്യാവ് ചെയ്തതുപോലെ പ്രസംഗപീഠത്തിന് ദൈവവചനം നൽകുവാൻ കഴിയുമ്പോൾ ദൈവവചനം നമ്മുടെ കാലത്ത് വീണ്ടും ശക്തിയുള്ളതായിത്തീരും. യാതൊന്നും പിൻപോട്ട് പിടിച്ചു വെക്കരുത്. ദൈവം എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നതെന്നാൽ ഒന്നും മറയ്ക്കാതെ അത് തന്നെ പറയണം. യഹൂദയിലെ ശേഷിപ്പ് എന്ത് ചെയ്യണമെന്ന് ദൈവം പറയുന്നുവോ അത് തന്നെയാണ് യിരെമ്യാവ് തുടർന്ന് പറയുവാൻ പോകുന്നത്. 42-ാം അധ്യായത്തിന്റെ 9-ും 10-ും വാക്യങ്ങൾ. നിങ്ങളുടെ അപേക്ഷ ബോധിപ്പിപ്പാൻ നിങ്ങൾ എന്നെ പറഞ്ഞയച്ച ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ പണികയും നിങ്ങളെ പറിച്ചു കളയാതെ നടുകയും ചെയ്യും. നിങ്ങൾക്ക് വരുത്തിയ അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കുന്നു. അവർ അവനെ അനുസരിക്കുമെങ്കിൽ താൻ അവരെ ശിക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയില്ല എന്ന് യഹോവ ജനത്തോട് പറയുന്നു. ദൈവം എപ്പോഴും അനുഗ്രഹിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്, ശിക്ഷിക്കുക എന്നതല്ല അവന്റെ ഉദ്ദേശം. സ്നേഹവാനായ ഒരു പിതാവ് മക്കളുടെ നന്മ മാത്രം ചിന്തിക്കുന്നത് പോലെയാണ് ദൈവവും. അതെ, സുബോധമുള്ള ഏതൊരു പിതാവും മക്കൾക്ക് നന്മയുണ്ടാകണം എന്നത്ര ചിന്തിക്കുന്നത്. അവരുടെ ശിക്ഷ പോലും മക്കൾ നന്മയിൽ ആയിത്തീരുവാൻ വേണ്ടിയിട്ടാണ്, ശരിയായ പാതയിൽ അവരെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെയാണ് ദൈവം, സ്നേഹവാനായ പിതാവ് നമ്മെ ശരിയായ പാതയിൽ കൊണ്ടുവരുവാൻ നമ്മെ ശിക്ഷിക്കുന്നു. 11-ും 12-ും വാക്യങ്ങൾ നോക്കിക്കാട്ട്. നിങ്ങൾ പേടിക്കുന്ന ബാബേൽ രാജാവിനെ പേടിക്കേണ്ട. നിങ്ങളെ രക്ഷിപ്പാനും അവന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാനും ഞാൻ നിങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് അവനെ പേടിക്കേണ്ട എന്ന യഹോവയുടെ അരുളപ്പാട്. അവന് നിങ്ങളോട് കരുണ തോന്നുവാനും നിങ്ങളെ നിങ്ങളുടെ ദേശത്തേക്ക് മടക്കി അയപ്പാനും തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് കരുണ കാണിക്കും. ദൈവം തന്റെ വചനം യിരെമ്യാവിന് കൊടുക്കുന്നതനുസരിച്ച് അവൻ അത് ജനത്തിന് നൽകി. അത് നല്ല വചനമായിരുന്നു, പ്രോത്സാഹജനകമായ വചനം. ഇത്രയുമൊക്കെ ആയപ്പോൾ ഇനിയും ജനം ദൈവവചനം ശ്രദ്ധിക്കുമെന്നായിരിക്കും നിങ്ങൾ കരുതുന്നത്. എന്നാൽ അങ്ങനെ അനുസരിക്കുകയില്ല എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം നൽകുന്ന മുന്നറിയിപ്പ് 18 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ കോപവും എന്റെ ക്രോധവും യെരുശലേം നിവാസികളുടെ മേൽ പകർന്നിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ മിസ്രയീമിൽ ചെല്ലുമ്പോൾ എന്റെ ക്രോധം നിങ്ങളുടെ മേലും പകരും. നിങ്ങൾ പ്രാക്കിനും സ്തംഭനത്തിനും ശാപത്തിനും നിന്ദയ്ക്കും വിഷയമായി തീരും. ഈ സ്ഥലം നിങ്ങൾ ഇനി കാണുകയുമില്ല. യഹൂദയിൽ ശേഷിപ്പുള്ളവരെ, നിങ്ങൾ മിസ്രയീമിൽ പോകരുത് എന്ന് യഹോവ കൽപ്പിക്കുന്നു. ഞാൻ അത് ഇന്ന് നിങ്ങളോട് സാക്ഷീകരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. നീ ഞങ്ങളുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നതൊക്കെയും നീ ഞങ്ങളോട് അറിയിക്കണം. ഞങ്ങൾ അതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ അയച്ചു. അനുഭവം അവരെ യാതൊന്നും പഠിപ്പിച്ചില്ല എന്ന് തോന്നുന്നു. അവർ ഇപ്പോഴും ദൈവത്തെ അനുസരിക്കുകയില്ല. അവർ യിരെമ്യാവിൽ നിന്നും ദൂത് കേൾക്കുകയില്ല. മിസ്രയീമിലേക്ക് പോകരുതെന്ന് ദൈവം അവരോട് പറഞ്ഞു. എങ്കിൽ പിന്നെ അവർ എവിടെ പോകും? അവർ മിസ്രയീമിലേക്ക് തന്നെ പോകും. കാരണം ഇത് അനുസരണം കെട്ട ഒരു ജനമാകുന്നു. 43 അധ്യായത്തിലേക്ക് വരുമ്പോൾ യിരെമ്യ പ്രവചനത്തിലെ 6-ാമത്തേതും ഒടുവിലത്തേതുമായ പ്രവചന ഭാഗത്തേക്കാണ് നാം വരുന്നത്. 43 മുതൽ 51 വരെയുള്ള അധ്യായങ്ങളിൽ യിരെമ്യാവിന്റെ അവസാന നാളുകളിൽ മിസ്രയീമിൽ നിന്നും നൽകുന്ന ദൂതാണ് നമുക്ക് ലഭിക്കുന്നത്. മിസ്രയീമിലുള്ള ശേഷിപ്പിന് നൽകുന്ന ദൂതാണ് 43, 44 അധ്യായങ്ങളിൽ. 43 അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. യിരെമ്യാവ് സകല ജനത്തോടും അവരുടെ ദൈവമായ യഹോവ അവനെ അവരുടെ അടുക്കൽ അയച്ചു പറയിച്ച ഈ സകല വചനങ്ങളും അവരുടെ ദൈവമായ യഹോവയുടെ സകല വചനങ്ങളും തന്നെ പറഞ്ഞ് തീർന്ന ശേഷം ഹോശയ്യാവിന്റെ മകനായ അസരിയാവും കാരേഹിന്റെ മകനായ യോഹാനാനും അഹങ്കാരികളായ പുരുഷന്മാരൊക്കെയും യിരെമ്യാവോട് നീ ഭോഷ്ക് പറയുന്നു. മിസ്രയീമിൽ ചെന്ന് പാർക്കേണ്ടതിന് അവിടെ പോകരുതെന്ന് പറവാൻ ഞങ്ങളുടെ ദൈവമായ യഹോവ നിന്നെ അയച്ചിട്ടില്ല. കൽദയർ ഞങ്ങളെ കൊന്നുകളയേണ്ടതിനും ഞങ്ങളെ ബദ്ധരാക്കി ബാബേലിലേക്ക് കൊണ്ടുപോകേണ്ടതിനും ഞങ്ങളെ അവരുടെ കയ്യിൽ ഏൽപ്പിപ്പാൻ നേര്യാവിന്റെ മകനായ ബാറൂഖ് നിന്നെ ഞങ്ങൾക്ക് വിരോധമായി ഉത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ജനം ഒരേ ഒരു പരിചയത്തിൽ കൂടി മാത്രം വീണ്ടും വീണ്ടും പോകുന്നു. അവർ പറയുന്നത് അങ്ങനെ പറയുവാൻ ദൈവം വാസ്തവത്തിൽ യിരെമ്യാവോട് പറഞ്ഞിരുന്നില്ല എന്നത്രേ. പ്രശ്നം എന്തായിരുന്നെന്ന് ചോദിച്ചാൽ അവർ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതല്ലായിരുന്നു യിരെമ്യാവ് പറഞ്ഞു വന്നത് എന്നതത്രേ. അവർ മിസ്രയീമിലേക്ക് പൊയ്ക്കൊള്ളുവാൻ അവൻ അവരോട് പറയുമെന്നാണ് അവർ ആശിച്ചത്. പകരം ദൈവം അവരോട് പറഞ്ഞത് മിസ്രയീമിലേക്ക് പോകരുത് എന്നത്രേ. ഇന്ന് അനേകരുടെയും പ്രശ്നം ഇത് തന്നെയാണ്. അവർ പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുന്നത്, കൂട്ടായ്മകൾക്ക് പോകുന്നത്, ഉപവസിക്കുന്നതൊക്കെ തങ്ങൾ നല്ലത് എന്നാഗ്രഹിക്കുന്ന കാര്യം ദൈവം ചെയ്തോളാൻ പറയുന്നുവോ എന്ന് കേൾക്കുവാനാണ്. അനേകരുടെയും പ്രവണത ഇതാണ്. അതുകൊണ്ട് തന്നെ അനേകരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അത് തന്നെ ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞു പിടിപ്പിക്കുന്ന അനേകരെ നാം ഇന്ന് കാണുന്നുണ്ട്. അനേക സുവിശേഷ പ്രവർത്തകരെ നാം ഇന്ന് കാണുന്നുണ്ട്. അന്യായ മാർഗത്തിലൂടെ പണമുണ്ടാക്കി ജീവിക്കുവാൻ ശ്രമിക്കുകയല്ല വാരിക്കൂട്ടുവാൻ ശ്രമിക്കുന്നതായ ആളുകളുടെ അടുത്ത് എന്ന് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാകുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ അതിനെ അഭിനന്ദിച്ചു വരില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരുടെ കൂട്ടുപിടിക്കുവാൻ പലരും ചെയ്യുന്നത് അവർ ചെയ്യുന്ന തെറ്റിനോട് ചേർന്നു പോകുകയാണ്. ഇവിടെ ദൈവം യിരെമ്യാവിലൂടെ ജനത്തോട് അറിയിച്ചത് മിസ്രയീമിലേക്ക് പോകരുത് എന്നാണ്. എന്നാൽ അവർ കേൾക്കുവാൻ ആഗ്രഹിച്ചത് മിസ്രയീമിലേക്ക് പൊയ്ക്കൊള്ളുക എന്ന് ദൈവം പറയുന്നതാണ്. അതുകൊണ്ട് യിരെമ്യാവ് പറഞ്ഞ വചനം, ദൈവവചനത്തെ അംഗീകരിക്കുവാൻ അവർ തയ്യാറായില്ല. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, സകല ജാതികളുടെയും ഇടയിൽ ചിതറിപ്പോയിട്ട് യഹൂദ ദേശത്ത് പാർക്കേണ്ടതിന് മടങ്ങി വന്ന യഹൂദ ശിഷ്ടത്തെയൊക്കെയും, പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും രാജകുമാരികളെയും, അകമ്പടി നായകനായ നെബൂസർ ആദാൻ, ശാഭാന്റെ മകനായ അഹിക്കാമിന്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചിരുന്ന എല്ലാവരെയും, യിരെമ്യ പ്രവാചകനെയും നേര്യാവിന്റെ മകനായ ബാരൂഖിനെയും, കാരേഹിന്റെ മകനായ യോഹാനാനും എല്ലാ പടത്തലവന്മാരും കൂട്ടിക്കൊണ്ട് യഹോവയുടെ വാക്കനുസരിക്കാതെ മിസ്രയീം ദേശത്ത് ചെന്ന് തഹ്പനേസ് വരെ എത്തി. യിരെമ്യാവിനെയും ദേശത്ത് ശേഷിച്ചിരുന്ന സകല മനുഷ്യരെയും യോഹാനാനും പടത്തലവന്മാരും നിർബന്ധിച്ച് മിസ്രയീമിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവർ തഹ്പനേസിലേക്ക് മടങ്ങിപ്പോയി. മിസ്രയീമിൽ നിന്ന് അവർ പണ്ടു വരുമ്പോൾ തങ്ങൾക്ക് ഒരു രാഷ്ട്രമായി രൂപം കൊള്ളുവാൻ ഇടയായ സ്ഥലമായിരുന്നു ഈ തഹ്പനേസർ. ഗോശൻ ദേശം തൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി തങ്ങളോടൊപ്പം പോകുവാൻ അവർ യിരെമ്യാവിനെ നിർബന്ധിച്ചു. എന്നാൽ യിരെമ്യാവ് അപ്പോഴും ദൈവത്തിൻ്റെ വചനം അതേപടി സംസാരിക്കുകയായിരുന്നു. വിട്ടുകൊടുക്കുവാൻ അവൻ തയ്യാറായില്ല. യിരെമ്യാവിൻ്റെ മുന്നറിയിപ്പ് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാലും 8-ഉം 9-ഉം വാക്യങ്ങളിൽ തഹ്പനേസിൽ വെച്ച് യിരെമ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ വലിയ കല്ലുകളെ എടുത്ത് യഹൂദ പുരുഷന്മാർ കാണുക തഹ്പനേസിൽ ഫറവോന്റെ അരമനയുടെ പടിക്കലുള്ള കളത്തിലെ കളിമണ്ണിൽ കുഴിച്ചിട്ട് അവരോട് പറയേണ്ടത്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ എൻ്റെ ദാസനായ നെബുക്കനേസർ എന്ന ബാബേൽ രാജാവിനെ വരുത്തി ഞാൻ കുഴിച്ചിട്ട ഈ കല്ലുകളിന്മേൽ അവൻ്റെ സിംഹാസനം വെക്കും, അവൻ അവയുടെ മേൽ അവൻ്റെ മണിപ്പന്തൽ നിർത്തും. അവർ ഇതാ മിസ്രയീമിലെ ഇഷ്ടിക കളത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ദൈവത്തോടുള്ള അനുസരണക്കേട് അവരെ വളരുവാൻ അല്പം പോലും അനുവദിക്കില്ല. അതത്ര ഇവിടെ കാണുവാൻ കഴിയുന്നത്. അവർ എവിടെ ആരംഭിച്ചോ അവിടെ തന്നെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. പണ്ട് അടിമവേല ചെയ്തിരുന്ന ആ സ്ഥലത്ത് തന്നെ അവർ മടങ്ങിയെത്തിയിരിക്കുന്നു. 11-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ അന്ന് മിസ്രയീം ദേശം ജയിച്ചടക്കി മരണത്തിനുള്ളവരെ മരണത്തിനും പ്രവാസത്തിനുള്ളവരെ പ്രവാസത്തിനും വാളിനുള്ളവരെ വാളിനും ഏൽപ്പിക്കും. നെബുക്കദ്നേസരിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി അവർ മിസ്രയീമിലേക്ക് ഓടി. എന്നാൽ മിസ്രയീം ദേശം പിടിച്ചടക്കുവാൻ ദൈവം നെബുക്കദ്നേസറിനെ അനുവദിക്കുവാൻ പോവുകയാണ്. അവർ ദൈവം പറഞ്ഞത് കേട്ട് ദേശത്ത് പാർത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇപ്പോൾ ആകെ വഷളായി. നെബുക്കദ്നേസർ അവരെ അടിമകളാക്കുവാൻ പോവുകയാണ്. ദൈവത്തെ അനുസരിക്കുവാൻ അല്പം പോലും കൂട്ടാക്കാത്ത ശേഷിപ്പിനെയാണ് 44-ാം അധ്യായത്തിൽ നാം കാണുന്നത്. യഹൂദയുടെ നാശത്തിനും അവരുടെ ഈ അവസ്ഥയ്ക്കും കാരണം ദൈവമാകുന്നു എന്ന് വീണ്ടും ദൈവം വളരെ ക്ഷമയോട് അവരോട് വിശദീകരിക്കുന്നു. യിരെമ്യാവ് ദൈവവചനം അറിയിക്കുക മാത്രമാണ് ചെയ്തത്. 44-ാം അധ്യായത്തിലേക്ക് നാം വരുമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 2-ഉം 3-ഉം വാക്യങ്ങൾ നോക്കാം. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ യെരുശലേമിന്മേലും സകല യഹൂദ പട്ടണങ്ങളിന്മേലും വരുത്തിയിരിക്കുന്ന അനർത്ഥമൊക്കെയും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അവ ശൂന്യമായിരിക്കുന്നു, ആരും അവയിൽ വസിക്കുന്നതുമില്ല. അത് അവരോ നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ അറിയാത്ത അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാനും അവയെ സേവിപ്പാനും ചെന്ന് എന്നെ കോപിപ്പിപ്പാൻ തക്കവണ്ണം അവർ ചെയ്ത ദോഷം നിമിത്തമത്രേ. താൻ അവരെ ശിക്ഷിക്കുന്നതിൻ്റെ കാരണം വീണ്ടും ദൈവം അവരോട് പറയുന്നു. 7-ഉം 8-ഉം വാക്യങ്ങളിൽ, ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾക്ക് ശേഷിപ്പായി ആരും ഇല്ലാതാകും വണ്ണം യഹൂദയുടെ മധ്യേ നിന്ന് പുരുഷനെയും സ്ത്രീയെയും പൈതലിനെയും മുലകുടിക്കുന്ന കുഞ്ഞിനെയും ഛേദിച്ചു കളയേണ്ടതിനും നിങ്ങൾ വന്നു പാർക്കുന്ന മിസ്രയീം ദേശത്ത് വെച്ച് അന്യദേവന്മാർക്ക് ധൂപം കാണിച്ച് നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ കോപിപ്പിക്കുന്നതിനാൽ നിങ്ങളെ തന്നെ ഛേദിച്ചു കളഞ്ഞിട്ട് സകല ഭൂജാതികളുടെയും ഇടയിൽ നിങ്ങൾ ശാപവും നിന്ദയും ആയിത്തീരേണ്ടതിനും നിങ്ങളുടെ പ്രാണഹാനിക്കായി ഈ മഹാദോഷം ചെയ്യുന്നതെന്ത്? അതെ, ദൈവം ആ ജനത്തോട് ചോദിക്കുന്നത്, നിങ്ങൾ വചനമറിഞ്ഞിട്ടും ദൈവസ്നേഹമറിഞ്ഞിട്ടും ഇപ്പോഴും മാറിപ്പോകുന്നുവോ? ദൈവസ്നേഹത്തിൻ്റെ എന്തൊരു വെളിപ്പാട്! തങ്ങളിലേക്ക് മടങ്ങി വരുവാൻ അവൻ വീണ്ടും ജനത്തോട് അപേക്ഷിക്കുകയാണ്. അവരുടെ ധിക്കാരപരമായ മറുപടി വ്യക്തമാക്കുന്നത് മനുഷ്യന്റെ നഷ്ടപ്പെട്ട വഷളായ ഹൃദയത്തിന്റെ അവസ്ഥയാണ്. ആർക്കും ശരിയാക്കുവാൻ കഴിയാത്ത അവന്റെ ഹൃദയം. 16-ഉം 17-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ട്, അവൻ പറയുന്നു, നീ യഹോവയുടെ നാമത്തിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനം സംബന്ധിച്ച് ഞങ്ങൾ നിന്നെ കൂട്ടാക്കുകയില്ല. എന്തൊരു മറുതലിപ്പില്ലേ! ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും അവൾക്ക് പാനീയബലി പകരുകയും ചെയ്യുമെന്ന് ഞങ്ങൾ നേർന്നിരിക്കുന്ന നേർച്ചയൊക്കെയും ഞങ്ങൾ നിവർത്തിക്കും. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും യഹൂദ പട്ടണങ്ങളിലും യെരുശലേം വീഥികളിലും ചെയ്തതുപോലെ തന്നെ അന്ന് ഞങ്ങൾക്ക് വേണ്ടുവോളം ആഹാരവും സുഖവും ഉണ്ടായിരുന്നു. ഒരു അനർത്ഥവും നേരിട്ടിരുന്നില്ല. അവർക്കിനിയും ന്യായവിധിയല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല എന്നാണ് നാം മുൻപോട്ട് പഠിക്കുമ്പോൾ കാണുന്നത്. ദൈവവചനം വളരെ വ്യക്തമായി അവരോട് യിരെമ്യാവിലൂടെ ദൈവം അറിയിച്ചു. അവർ പോകേണ്ട വഴി ഏത് എന്ന് വളരെ വ്യക്തമായി അവർക്ക് കാണിച്ചു കൊടുത്തു. എന്നാൽ അവരുടെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇന്ന് ഒരു നല്ല പങ്കാളുകളും ഇതേ മാർഗത്തിലാണ് മുൻപോട്ട് പോകുന്നത്. അവർക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല, മറുതലിക്കുവാൻ മാത്രം ജനിച്ച മക്കൾ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഒരുപക്ഷെ നാം യിരെമ്യാവിന്റെ സമയത്ത് ജനത്തെ നോക്കിയിട്ട് അവർ ചെയ്തത് മഹാപാതകമായിപ്പോയി എന്ന് പറയും. എന്നാൽ ഇന്ന് നാമും അത് തന്നെയല്ലേ ചെയ്യുന്നത്? നമ്മുടെ വഴികൾ ആ പറഞ്ഞതുപോലെ തന്നെയല്ലേ? ഒന്ന് ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് മുൻപിൽ നിങ്ങളെ തന്നെ പരിശോധിക്കൂ. ദൈവാനുഗ്രഹം പ്രാപിക്കാതെ പലപ്പോഴും ദൈവത്തെ പരിമിതിപ്പെടുത്തി നാം മുൻപോട്ട് പോകുന്നത് നമുക്ക് തന്നെയാണ് ദോഷം. ഒരിക്കലും അങ്ങനെ വരാതിരിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടെ ഞങ്ങളോട് വീണ്ടും സംസാരിച്ചതിനായി സ്തോത്രം.